Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 18-ാം വാരം ഞായറാഴ്ച, ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാളിലെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-9 വാക്യങ്ങൾ.
യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്.
ക്രിസ്തുവിൻ്റെ മുഖകാന്തിയുടെ ദർശന തിരുനാളാണ് ആരാധനക്രമത്തിലെ സാധാരണ കാലത്ത് നാം ആചരിക്കുന്നത്. താബോർ മലയിൽ ക്രിസ്തു തൻ്റെ ദൈവീക കാന്തി വെളിപ്പെടുത്തിയ സംഭവമാണ് ഈ തിരുനാളിൽ നാം ധ്യാനിക്കുന്നത്. ഉന്നതങ്ങളിൽ അല്ലെങ്കിൽ മലകളിൽ ദൈവത്തിൻ്റെ കാന്തി, ദൈവീക സാന്നിധ്യം വെളിപ്പെടുത്തപ്പെടുന്നത് ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ മോശ ഹൊറേബ് മലയിൽ ദൈവത്തിൻ്റെ മുഖകാന്തി ദർശിച്ചു. അങ്ങനെ മോശ ദൈവീക പ്രാഭവമുള്ളവനായി തൻ്റെ ജനത്തെ നയിക്കാൻ കെൽപ്പുള്ളവനായി. ഇതാ പുതിയ മോശ ക്രിസ്തു താബോർ മലയിൽ രൂപാന്തരപ്പെട്ട് തൻ്റെ ദൈവീക പ്രാഭവം വെളിപ്പെടുത്തുന്നു, തൻ്റെ അടുത്ത ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ നവജനത്തിൻ്റെ, രക്ഷയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമായി മാറുകയാണ് ക്രിസ്തു. മലകളിലെ ദൈവീക കാന്തി അല്ലെങ്കിൽ ദൈവീക സാന്നിധ്യം തേടി ഇന്നും മനുഷ്യർ ജീവിതത്തിൽ മലകയറുന്നുണ്ട്. ശരണം വിളികളോടെ മലകയറുന്നുണ്ട്. അത് വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടി നിർവഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖകാന്തി ദർശിക്കാനാകുന്നു. അവർ അത് സ്വായത്തമാക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്ന രൂപാന്തരീകരണം ക്രിസ്തുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഉച്ചസ്ഥായിയാണ്. ദൈവദാസിൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനും തൻ്റെ രക്ഷാകരയാഗം അർപ്പിക്കുന്നതിനുമായി അവിടുന്ന് ക്രിസ്തു ജെറൂസലേമിലേക്കുള്ള മാർഗമധ്യയാണ് താബോർ മലയിൽ രൂപാന്തരപ്പെട്ടത്. ഇസ്രായേൽ ജനം കണ്ട ഈ മിശിഹ മാനുഷികമായ വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെയും പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമാകയാൽ ജനം അവിടുത്തെ ഉപേക്ഷിച്ചു എന്ന് പറയാം. റോമൻ മേൽക്കോയ്മയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ശക്തനെയാണ് ജനം പ്രതീക്ഷിച്ചത്. ക്രിസ്തു അവരുടെ പ്രതീക്ഷയ്ക്കൊത്തു വരായികയാൽ അവർ അവിടുത്തെ ഉപേക്ഷിച്ചു. പീഡകളിൽ പൊതിഞ്ഞ അവിടുത്തെ മഹത്വീകരണം മനസ്സിലാക്കാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പോലും, തൻ്റെ പ്രിയ അപ്പസ്തോലന്മാർക്ക് പോലും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്നാൽ തൻ്റെ ദൈവീക മഹത്വം, തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മഹത്വമാർന്ന തേജസ് പത്രോസിനും യാക്കോബിനും യോഹന്നാനും തൻ്റെ പ്രിയപ്പെട്ട 3 തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിനും പിന്നെ തൻ്റെ കുരിശിൻ്റെ വഴിയെ അവർ പതറാതെ പിന്തുടരുന്നതിനും നടക്കുന്നതിനും വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ആ ഉയർന്ന മലയിൽ അവർ പ്രാർത്ഥനാ നിരതരായിരിക്കവേ അവിടുന്ന് രൂപാന്തരപ്പെട്ടു. അവിടുത്തെ മുഖം തേജസ്സാർന്ന് പ്രകാശിച്ചു. അപ്പോൾ മൂന്ന് ശിഷ്യന്മാരും ഭയവിഹുലരായി. ഒരു മേഘം വന്ന് അവിടുത്തെ മറച്ചു കളഞ്ഞു. യോർദാൻ നദീക്കരയിലെ ജ്ഞാനസ്നാനവേളയിലെന്ന പോലെ ഒരു സ്വരം അവർ മേഘങ്ങളിൽ നിന്നും ശ്രവിച്ചു. പിതാവിൻ്റെ സ്വരമായിരുന്നത്, ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ എന്ന്. ദാസൻ്റെ, എളിയ ദാസൻ്റെ രൂപമെടുത്ത പുത്രനാണ് ക്രിസ്തു. അവിടുന്ന് അങ്ങനെ ചെയ്തത് കുരിശിലൂടെ രക്ഷയുടെ പദ്ധതി ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയായിരുന്നു. പിതാവിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വം വഴി അവിടുത്തെ മാനുഷികത ഇതാ സ്നേഹമായ ദൈവത്തിൻ്റെ മഹത്വമാർജിച്ച് രൂപാന്തരപ്പെടുന്നു. അതാണ് രൂപാന്തരീകരണം, ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം, ദ ട്രാൻസ്ഫിഗുറേഷൻ. പിതൃമഹത്വത്തിൻ്റെ സമ്പൂർണ്ണ രൂപമാണ് ക്രിസ്തു തൻ്റെ തേജസ്കരണത്തിൽ വെളിപ്പെടുത്തിയത്. വെളിപാടിൻ്റെ പൂർത്തീകരണമെന്നോണം നിയമവും പ്രവാചകന്മാരെയും വെളിപ്പെടുത്തുമാറ് തൻ്റെ രൂപാന്തരീകരണത്തിൽ ക്രിസ്തുവിൻ്റെ ചാരത്ത് മോശയും ഏലിയായും സന്നിഹിതരായിരുന്നു. അതായത് എല്ലാം ക്രിസ്തുവിലും അവിടുത്തെ പീഡാനുഭവത്തിലും മഹത്വീകരണത്തിലും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നെന്നാണ്. എല്ലാം അവിടുന്ന് പൂർത്തീകരിക്കപ്പെടുന്നെന്നാണ്. അതായത് അവിടുന്ന് ആദിയും അന്ത്യവുമാണ്. തെയാദേശർദ്ദേൻ്റെ, താത്വികനായ തെയാദേശർദ്ദേൻ്റെ വാക്കുകളിൽ ക്രിസ്തു ആരംഭമാണ്, ക്രിസ്തു അന്ത്യമാണ്, അവിടുന്നാണ് ആൽഫയും ഒമേഗായും. അന്നൊരു പ്രഭാതം പൊട്ടിവിരിഞ്ഞപ്പോൾ പ്രഭാത നക്ഷത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയം ചെയ്തു, ക്രിസ്തുവാകുന്ന പ്രഭാത നക്ഷത്രം. മനുഷ്യജീവിതത്തിൻ്റെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപമാണ് അവിടുന്ന്. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ്. ഇനിയും മനുഷ്യപുത്രൻ്റെ രക്ഷയുടെ തേജസ്സിനെക്കുറിച്ച് തന്നെ ഇന്നത്തെ ആദ്യ വായന ദാനിയൽ പ്രവാചകന്റെ പുസ്തകം വിവരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. നോക്കി നിൽക്കേ, സിംഹാസനങ്ങൾ നിരത്തപ്പെട്ടു, അതിൽ പുരാതനായവൻ ഉപവിഷ്ടനായി. വസ്ത്രം മഞ്ഞുപോലെയും തലമുടിയാട്ടിൻ രോമം പോലെയും ധവളമായിരുന്നു വെളുത്തിരുന്നു. സിംഹാസനവും അതിൻ്റെ ചക്രങ്ങളും കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു, പ്രോജ്വലിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യപുത്രനെ പോലൊരുവനാനീതനായി സകല ജനതകളുടെയും മേലാധിപത്യവും മഹത്വവും രാജത്വവും അവിടുത്തേക്ക് നൽകപ്പെട്ടു. അവിടുത്തെ ആധിപത്യം ശാശ്വതമാണ്, ശാശ്വതമാണ്. ഇവിടെ ഇതാ ദാനിയൽ പ്രവാചകൻ ദൈവിക തേജസ്സാർന്ന മനുഷ്യപുത്രൻ്റെ, ക്രിസ്തുവാകുന്ന ഉത്തമപുരുഷൻ്റെ രൂപമല്ലേ കാലേകൂട്ടി വരച്ചു കാട്ടുന്നത്. അങ്ങനെ ഇന്ന് ക്രിസ്തു ശിഷ്യന്മാരായ നിങ്ങൾക്കും എനിക്കുമുള്ള സുവിശേഷ സന്ദേശമിതാണ്: നിങ്ങൾ അവിടുത്തെ ശ്രവിക്കുവിൻ, നിങ്ങൾ ക്രിസ്തുവിനെ ശ്രവിക്കുവിൻ. കാരണം അവിടുന്നാണ് ലോകരക്ഷകൻ. അതിനാൽ നമുക്ക് അവിടുത്തെ അനുഗമിക്കാം, അവിടുത്തെ വിശ്വസ്തതയോടെ അനുഗമിക്കാം. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നാം അവിടുത്തെ പെസഹ രഹസ്യങ്ങളുടെ യുക്തി ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നാണ് ഇന്ന് താബോർ മലയിലെ തേജസ്കരണം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവിടുത്തെ ശൈലി, ക്രിസ്തുവിൻ്റെ ശൈലി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്കുള്ള സ്നേഹസമ്മാനമായും സ്നേഹസമർപ്പണമായും പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വരും. മാത്രമല്ല, ലൗകിക വസ്തുക്കളിൽ നിന്നും അകന്ന് ആന്തരിക സ്വാതന്ത്ര്യത്തോടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം വിളിക്കപ്പെടുന്നു. അത് ഒരു ജീവിത വെല്ലുവിളിയായി മാറുന്നു. സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാം മറ്റുള്ളവർക്കായി സമർപ്പിച്ച, സകലർക്കും രക്ഷപ്രദാനം ചെയ്യുന്ന നിത്യമായ ആനന്ദത്തിൻ്റെ ജീവിതശൈലിയാണ് ക്രിസ്തു നമുക്ക് പകർന്നു നൽകുന്നത്. നിത്യമായ ആനന്ദത്തിൻ്റേതാണ് അവിടുത്തെ വഴിയെന്ന് മറക്കരുത്. അവിടുത്തെ ജീവിതപാതയിൽ തീർച്ചയായും കുരിശുകളുണ്ടാകും. എന്നാൽ അന്ത്യത്തിൽ സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും, അത് നിത്യമായ ആനന്ദമായിരിക്കും. ക്രിസ്തു നമ്മെ കൈവിടില്ല. നാം അവിടുത്തോട് ചേർന്ന് ചരിച്ചാൽ അവിടുന്ന് വാഗ്ദാനം ചെയ്ത സന്തോഷം, നിത്യമായ സന്തോഷം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓർക്കണം, ജീവൻ പരിരക്ഷിക്കാൻ ശ്രമിക്കുന്നവന് അത് നഷ്ടമാകാം. എന്നാൽ അത് ക്രിസ്തുവിനെയോ സുവിശേഷത്തെയോ പ്രതി നഷ്ടപ്പെടുത്തുന്നവന് അത് നേട്ടമായി ഭവിക്കും. ഇത് സകലർക്കുമായുള്ള രക്ഷാകര പദ്ധതിയാണ്. പത്രോസിനും യാക്കോബിനും യോഹന്നാനും താബോർ മലയിൽ ലഭിച്ച രൂപാന്തരീകരണത്തിന്റെ സന്ദേശം നമുക്ക് സ്വായത്തമാക്കാം. അവിടുത്തെ സ്നേഹത്തിൽ നമുക്കും രൂപാന്തരപ്പെടാം. സ്നേഹത്തിന് എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്താനുള്ള കരുത്തുണ്ട്. സ്നേഹം എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നു. എന്നാൽ സ്നേഹത്തിന് രൂപാന്തരീകരണ ശക്തിയുണ്ടെന്ന് നാം ചിന്തിച്ചാൽ മാത്രം പോരാ, നാം വിശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം സ്നേഹം എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുന്നു എന്നത് ക്രൈസ്തവ വിശ്വാസമാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിച്ച അടിസ്ഥാന തത്വം സ്നേഹത്തിൻ്റേതാണ്. ദൈവം സ്നേഹമാണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ ദൈവിക സ്നേഹവും കാരുണ്യവും അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നു, നമ്മെ പഠിപ്പിച്ചു. ആ സ്നേഹത്തിൽ ജീവിക്കാനും വളരാനും നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ.
നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ, ഇസ്രയേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ നിവ്യയാണു നീ, നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസാണ്. രചന ഫാദർ ആബേൽ സി അമ്മായി. സംഗീതം കെ കെ ആന്റണി.
മൂന്ന് കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ, എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. മൂന്ന് കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ, എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. രാജ്യത്തിലെത്തിടുമ്പോ കരുണയോടെന്നെയും നീ ഓർക്കണേ, നിൻ ദിവ്യരാജ്യത്തിലെത്തിടുമ്പോ കരുണയോടെന്നെയും നീ ഓർക്കണേ. കുരുടനാണു ഞാൻ രോഗിയാണേ, കരയൂർക്കാശ്വാസമേകണേ, കുരുടനാണു ഞാൻ രോഗിയാണേ, കരയൂർക്കാശ്വാസമേകണേ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ, ഇസ്രയേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ ദിവ്യയാണു നീ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച രൂപാന്തരീകരണ തിരുനാളിലെ സുവിശേഷ ചിന്തകളാണ്.